2024 ജൂലൈ 25 വ്യാഴാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്ന രാഹുൽ. ബഡ്ജറ്റ് വന്നേ കേരളത്തിന് കിട്ടി ഒരു നെടുങ്കൻ ഗോപി. ശ്രീകുമാർ പള്ളിയിലേത്ത് എഴുതുന്നു. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന പഴഞ്ചൊല്ലിന്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതിനാൽ ഇനി അത് കടമെടുക്കേണ്ട. പൊട്ടിത്തെറിക്കിയ മറുപടി കട്ടത്തടി എന്ന ശൈലിയിലേക്കും പോകാനാവില്ല. കാരണം സാംസ്കാരിക രംഗത്ത് നമ്മൾ നമ്പർ വൺ ആണല്ലോ. കിട്ടുന്നതും വാങ്ങി ഒത്ത പോലെ കഴിയുക, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്യുത്തമം ഈ സിദ്ധാന്തമാണ്. പറഞ്ഞു വരുന്നത് കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ചാണ്. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. എയിംസ്, സാമ്പത്തിക പാക്കേജ്, റെയിൽ വികസനം, കൊച്ചി മെട്രോ വികസനം, ശബരിമല വിമാനത്താവളം, അങ്ങനെ റബ്ബറിന്റെ താങ്ങുവില വരെ സ്വപ്നം കണ്ടു. ഒടുവിൽ നിർമ്മലാ സീതാരാമന്റെ പെട്ടി തുറന്നപ്പോൾ കേരളം പൊട്ടി. സ്വപ്നം കണ്ടവർക്കെല്ലാം നല്ല ഒന്നാം തരം താങ്ങ്. മല പോലെ വന്നത് മഞ്ഞുപോലെ പോയി എന്ന് പറയും പോലെയായി കാര്യങ്ങൾ. കേരളത്തിൽ താമര വിരിഞ്ഞതോടെ കേന്ദ്രത്തിന്റെ എല്ലാ അവഗണനയും മാറിയെന്നും ഇവിടെ ഒരു തേനും പാലും ഒഴുകുമെന്നുമൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഘോരഘോരം തകർത്ത് പറഞ്ഞ ആൾക്കാരൊക്കെ എവിടെ പോയോ ആവും. ശുഭാപ്തി വിശ്വാസം നല്ലത്. തിരുവനന്തപുരം തൃശൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രചാരണ സമയത്ത് എന്തായിരുന്നു പുകിൽ? രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും ഒക്കെ ഒന്ന് ജയിച്ചോട്ടെ, ടൺ കണക്കിന് വികസനം ഇവിടേക്ക് എത്തുമെന്നായിരുന്നു വീമ്പു പറച്ചിൽ. പക്ഷേ ഇപ്പോൾ അത് ടൺ കണക്കിന് ഫണ്ട് പോലെയായി. ചന്ദ്രശേഖർ ജയിച്ചില്ല, പക്ഷേ വെള്ളി കൊട്ടിയ താടിയും വെച്ച് വായിൽ കൊള്ളാത്തതും കൊള്ളുന്നതുമായ വർത്താനം മുട്ടിന് മുട്ടിന് എഴുന്നള്ളിക്കുന്ന സുരേഷ് ഗോപിയെ താമര വിരിയിപ്പിച്ച് ഡൽഹിക്ക് അയച്ചല്ലോ. എന്നിട്ടെന്തായി? സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി കസേര കിട്ടി, കേരളത്തിന് നെടുങ്കൻ ഗോപിയും കിട്ടി. സ്വർണത്തിന് തീരുവ കുറച്ചതുമൂലം വില പവന് 2000 രൂപ വരെ താഴ്ന്ന കാര്യം വിസ്മരിക്കരുത്. കല്യാണ സീസൺ എത്തുമ്പോൾ പാവപ്പെട്ടവർക്ക് ഇത് ഒരു പരിധിവരെ ഗുണം ചെയ്തേക്കും. പക്ഷേ വായിൽ സ്വർണക്കരണ്ടിയും തിരികെയിരുന്നാൽ കാര്യങ്ങൾ നടക്കുമോ? മൊബൈൽ ഫോണിനും മൊബൈൽ ബാറ്ററിക്കും ചാർജറിനും വില കുറയുന്നതിനെ നിസാരമായി കാണാനാകുമോ? ഒന്നുമില്ലെങ്കിൽ മൊബൈൽ ഫുള്ളായി ചാർജ് ചെയ്ത് ഫേസ്ബുക്കും വാട്സപ്പും നോക്കി കോട്ടുവായി വിട്ടിരിക്കാമല്ലോ. കേരള സംസ്ഥാനത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി കൂടി ഉൾപ്പെടുന്നതാണല്ലോ കേന്ദ്രത്തിന്റെ വരുമാനം. അങ്ങോട്ട് കൊടുക്കുന്നതിന് ആനുപാതികമായി എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ടും കിട്ടണ്ടേ? താമരയ്ക്ക് വളമിടുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുകയും അല്ലാത്തവരെ പുറംകാൽ കൊണ്ടടിക്കുകയും ചെയ്യുന്നത് ഫെഡറൽ സംവിധാനത്തിന്റെ സത്തയ്ക്ക് നിരക്കുന്നതാണോ? ആകെ ഒരാശ്വാസമുണ്ട്, എന്തെങ്കിലും നക്കാപ്പിച്ച് തന്നിട്ട് കേന്ദ്രം കനിഞ്ഞു എന്നുള്ള വീരവാദങ്ങൾ കേൾക്കേണ്ടി വന്നില്ലല്ലോ. അതുതന്നെ ആശ്വാസം. പക്ഷേ സുരേഷ് ഗോപി മന്ത്രിയുടെ അഭിപ്രായത്തിൽ ബഡ്ജറ്റിലെ കുഴപ്പമല്ല, കുറ്റം പറയുന്ന കൺട്രി ഫെലോസ് ബഡ്ജറ്റ് ശരിക്കും വായിച്ചു നോക്കാത്ത കുഴപ്പമാണ്. ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ബഡ്ജറ്റിൽ കാണാമറയത്തുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. മാത്രമല്ല ശുഭാപ്തി വിശ്വാസം തീരെ കളഞ്ഞിട്ടുമില്ല. സ്ഥലം കൊടുത്താൽ എങ്ങനെയും എയിംസ് വരുമെന്നാണ് അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി. ഒടുവിൽ മോദി ഗ്യാരണ്ടി പോലെയാവുമോ എന്നതാണ് സംശയം. പ്രതീക്ഷകൾ ബാക്കി. ഉടുതുണിക്കിയത് മറുതുണി ഇല്ലാത്ത അവസ്ഥ പോലെയാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ യഥാർത്ഥ സ്ഥിതി. നവകേരള സദസ്സും കേരളീയവും ഓണാഘോഷവും ലോക കേരള സഭയും ഒക്കെ നല്ല പൊലിമയോടെയും പൊങ്ങച്ചത്തോടെയും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അവതാളത്തിലാണ്. കുളിച്ചില്ലെങ്കിലും ചിലത് പുരപ്പുറത്തിടുന്ന ഇടപാടാണ് നടക്കുന്നത്. ഇരുന്നും തുറന്നുമൊക്കെയാണ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കാൻ ധനമന്ത്രി അനുഭവിക്കുന്ന പെടാപ്പാട് അദ്ദേഹത്തിന് മാത്രം അറിയാം. കടബാധ്യതകളും പ്രതിസന്ധിയും ഒക്കെയായി കഴിയുന്ന സംസ്ഥാനം ഒരുവിധമൊന്ന് പിടിച്ചു നിൽക്കാനാണ് പ്രത്യേക സാമ്പത്തിക പാക്കേജ് ചോദിച്ചത്. 2400 കോടി പ്രതീക്ഷിച്ചായിരുന്നു കേരളത്തിന്റെ അഭ്യർത്ഥന. മൊത്തത്തിൽ കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ തരുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ നമ്മുടെ ആവശ്യം കേന്ദ്രത്തിന് അനാവശ്യമായി തോന്നിയിട്ടാണോ എന്തോ ഈ അഭ്യർത്ഥനയൊന്നും നിർമ്മലാ സീതാരാമൻ കേട്ട ഭാവം നടിച്ചില്ല. യാതൊരുവിധ സാമ്പത്തിക പാക്കേജും കേരളത്തിനായി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുമില്ല. പക്ഷേ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാൻ സൗമനസ്യവും കാട്ടി. പൂർവോദയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങൾക്കും സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രളയക്കെടുതികൾ മുൻനിർത്തി ആസാം, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായവും വാഗ്ദാനം ചെയ്യുന്നു. കേരളത്തിലെ പ്രളയക്കെടുതിയും വെള്ളപ്പൊക്കവും കാണാനുള്ള കണ്ണും മനസ്സും കേന്ദ്ര ധനമന്ത്രിയുടെ രാഷ്ട്രീയ മനസ്സിന് ഇല്ലാതെ പോയി. കൊഞ്ഞണം കുത്തിക്കാട്ടിയ മറ്റൊരു മേഖല റെയിൽവേയാണ്. കേരളത്തിലൂടെ റെയിൽ പോകുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത തരത്തിലാണ് ബഡ്ജറ്റിലെ സമീപനം. നിലമ്പൂർ, നഞ്ചങ്കോട്, അങ്കമാലി, ശബരി, തലശ്ശേരി, മൈസൂരു, വിഴിഞ്ഞം, തുരങ്ക റെയിൽപാത എന്നിവയുടെ വികസനമാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് കേരളം സ്വപ്നം കണ്ടത്. അതും സ്വാഹ. കൂറ്റൻ ചരക്ക് കപ്പലൊക്കെ അടുത്ത് കേരള വികസനത്തിന് വമ്പൻ കുതിപ്പ് നൽകുന്ന വിശ്വാസം ഉയർത്തിയ വിഴിഞ്ഞം തുറമുഖത്തിന് എന്തെങ്കിലുമൊക്കെ കൈത്താങ്ങ് പ്രതീക്ഷിച്ചു. അതും വെറും പ്രതീക്ഷയായി അവശേഷിച്ചു. ദേശീയപാതയ്ക്ക് സ്ഥലമെടുപ്പിന് നൽകിയ 6000 കോടിയുടെ അടിസ്ഥാനത്തിൽ അത്രയും തുക കടമെടുക്കാൻ അനുവദിക്കണമെന്ന് ദൈന്യസ്വരത്തിൽ നടത്തിയ അപേക്ഷയും പവാൻമാർ ചെവിക്കൊണ്ടില്ല. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ വികസനം അത്രയും ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നതാണ്. തീർത്ഥാടക ടൂറിസം, ടൂറിസം സർക്യൂട്ട് എന്നിങ്ങനെ പലവിധ ഓമന പേരുകളിൽ പല പദ്ധതികളും പ്രഖ്യാപിച്ചതുമാണ്. പക്ഷേ അതിനൊന്നും കാര്യമായ കനിവൊന്നും കാട്ടിയതുമില്ല. ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ വിധ രാഷ്ട്രീയ അന്തരീക്ഷവും ചിന്താധാരകളുമാണ് ഉള്ളത്. അതിനനുസൃതമായി അവിടങ്ങളിലെ ഭരണവും രാഷ്ട്രീയ അന്തരീക്ഷവും മാറി വരും. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും സമഭാവനയോടെ കാണാനുള്ള വലിയ മനസ്സാണ് വേണ്ടത്. ആത്യന്തികമായി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന ചിന്തയും വേണം. ശ്വാസിക്കുന്ന വായുവിലും കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലുമല്ല രാഷ്ട്രീയത്തിന്റെ വേർതിരിവ് കാട്ടേണ്ടത്. ഇന്നത്തെ ഭരണപക്ഷം നാളത്തെ പ്രതിപക്ഷവുമാവാം, ഇപ്പോഴത്തെ പ്രതിപക്ഷം നാളത്തെ ഭരണപക്ഷവുമാകാം. പക്ഷേ സംസ്ഥാനങ്ങളും അവിടുത്തെ ജനങ്ങളും വിഭവങ്ങളും ഇവിടെ തന്നെ ഉണ്ടാകും. രാഷ്ട്രീയ നിലപാട് തറകൾക്ക് മാത്രമാകും മാറ്റമുണ്ടാകുക.